പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകന്റെ ജീവിതം, ആ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവ ചിത്രം, അതാണ് നമ്മൾ പഠന വിഷയമാക്കുക. ഇന്നലെ ബാൽ ആരാധകരുമായുള്ള ഏലിയായുടെ ഏറ്റുമുട്ടൽ, ജനങ്ങളെ വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള പ്രേരിപ്പിക്കൽ, ഏലിയായുടെ ആഹ്വാനം നമ്മൾ കണ്ടു. ബാൽ ദൈവമാണെങ്കിൽ അഗ്നി ഇറക്കി ബലി സ്വീകരിക്കട്ടെ. ആ വെല്ലുവിളി ബാലിൻ്റെ പ്രവാചകന്മാർ സ്വീകരിച്ചു. അവർ മധ്യാഹ്നം വരെയല്ല, സായാഹ്നം വരെ ഉറഞ്ഞു തുള്ളി നിലവിളിച്ചിട്ടും ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ടും ദേഹത്തെല്ലാം മുറിവേൽപ്പിച്ചിട്ടും ആരും മറുപടി കൊടുത്തില്ല. കാരണം മറുപടി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ബാൽ വെറും ഒരു മനുഷ്യ സങ്കല്പം മാത്രമാണ്. ദൈവമാണെന്ന് മനുഷ്യൻ വിചാരിച്ചു വശായത്. പ്രകൃതി ശക്തികളെ, ഇടിമുഴക്കവും ഇടിമിന്നലും മഴയും കൊടുങ്കാറ്റും എല്ലാം ദൈവങ്ങളാണെന്നുള്ള വെറും മനുഷ്യ സങ്കല്പത്തിൽ നിന്ന് രൂപം കൊണ്ട ചിത്രങ്ങളാണ് ബാലും അക്ഷേറായും അസ്ഥാർത്ഥയുമെല്ലാം. യഥാർത്ഥ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ കയറ്റി പ്രതിഷ്ഠിച്ച മാനുഷിക സങ്കല്പങ്ങൾ, വിഗ്രഹങ്ങൾ മനുഷ്യനിർമ്മിതങ്ങളാണ്, മാനുഷിക സങ്കല്പങ്ങളാണ്. തനിക്ക് രക്ഷ നൽകുമെന്ന് വിചാരിച്ച് മനുഷ്യനുണ്ടാക്കി വെക്കുന്ന സങ്കല്പങ്ങൾ, അത് വെറും പ്രതിമകൾ മാത്രമല്ല. പ്രതിമകൾ എപ്പോഴും വിഗ്രഹങ്ങളാകണമെന്നുമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ മത നേതാക്കന്മാരുടെയോ മരിച്ചുപോയ വിശുദ്ധരുടെയോ ഒക്കെ പ്രതിമകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അവരെ ഓർമ്മിക്കാൻ വേണ്ടി. പക്ഷേ ആ പ്രതിമകളെ ആരും ആരാധിക്കാറില്ല. ആ പ്രതിമകൾക്ക് ശക്തി ഉണ്ടെന്ന് മനുഷ്യൻ വിചാരിക്കാറില്ല. ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പ്രതിമകൾ. അതേസമയം വിഗ്രഹം എന്നാലും മറ്റൊന്നാണ്. എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന, എൻ്റെ ജീവിതം ഞാൻ ആർക്ക് അടിയറ വയ്ക്കുന്നു, അവയൊക്കെ എൻ്റെ വിഗ്രഹങ്ങളാണ്. അത് ഞാൻ വെച്ചു പൂജിക്കുന്ന എൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കാം. അത് ഞാൻ വെച്ചു പുലർത്തുന്ന എൻ്റെ മനോഭാവങ്ങളായിരിക്കാം. അത് സമ്പത്തായിരിക്കാം, സൗന്ദര്യമായിരിക്കാം, അധികാരമായിരിക്കാം, പ്രതാപമായിരിക്കാം. അതൊക്കെ വിഗ്രഹങ്ങളായി മാറാം. പക്ഷേ ഇവയ്ക്കൊന്നും എന്നെ രക്ഷിക്കാനാവില്ല. എൻ്റെ നിലവിളി കേൾക്കാനോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനോ ഈ വിഗ്രഹങ്ങൾക്കൊന്നും സാധിക്കുകയില്ല. മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് 18:29 പറഞ്ഞു വെച്ചത്. അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു, ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. പക്ഷേ പ്രാർത്ഥന ശ്രവിക്കുന്ന ഒരുവനുണ്ട്, വിളി കേൾക്കുന്നവനുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, അത് ബാൽ അല്ല, അത് വിഗ്രഹമല്ല, സത്യദൈവമായ രൂപമില്ലാത്ത കാണാൻ പറ്റാത്ത യാഹ്വേ എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവം. ആ യാഹ്വേയുടെ പ്രവാചകനാണ് ഏലിയ. ആ പ്രവാചകൻ ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവോ ആ ദൈവം സത്യദൈവമാണെന്ന് തെളിയിക്കുന്നതാണ് അടുത്ത സംഭവം. ഏലിയ എന്ന പേരിൻ്റെ അർത്ഥം കൂടി ഓർക്കുക. ഏലി യാഹു എന്ന രണ്ട് വാക്കുകളാണ് ഏലിയ എന്ന് നമ്മൾ ഒരുമിച്ച് പറയുക. ഏലി എന്നാൽ എൻ്റെ ദൈവമെന്നാണ് അർത്ഥം. യാഹു എന്നത് യാഹ്വേയുടെ മറ്റൊരു രൂപമാണ്. യാഹ്വേ ആണ് എൻ്റെ ദൈവം, ഇസ്രായേലിനെ മോചിപ്പിച്ച കർത്താവാണ് എൻ്റെ ദൈവം എന്ന വിശ്വാസ പ്രഖ്യാപനമാണ് ഏലിയായുടെ പേരിൻ്റെ തന്നെ അർത്ഥം. അപ്പോൾ താൻ ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവോ, ആർക്കു വേണ്ടി ജീവിതത്തെ കയ്യിലെടുത്ത് നിൽക്കുന്നുവോ, ആ യാഹ്വേയുടെ വക്താവാണ്. ഇവിടെ ഏലിയ ചെയ്തത് വലിയൊരു സാഹസമാണ്. 400 പ്രവാചകന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്നു, ജനം മുഴുവൻ നിശബ്ദരായിരുന്നു, രാജ്ഞി കൊലവിളി മുഴക്കി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ നിഷിദ്ധമായ യാഹ്വേ വിശ്വാസത്തിന് വേണ്ടി യാഹ്വേയുടെ പേര് ആരെങ്കിലും ഏറ്റുപറയുന്നെങ്കിൽ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് രാജകൽപ്പനയെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഏലിയ, ജനമധ്യത്തിൽ മലമുകളിൽ എല്ലാവരും കാണുക, രാജകീയ സന്നിധിയിൽ സ്വന്തം ജീവൻ കയ്യിലെടുത്ത് നിൽക്കുകയാണ്. ദൈവത്തിന് വേണ്ടി സാഹസത്തിന് മുതിരുന്ന ഏലിയ. ആ സാഹസത്തിന് മുതിരാൻ കാരണം അവന് വിശ്വാസമുണ്ടായിട്ടാണ്. യാഹ്വേ ദൈവമാണെന്ന്, ജീവനുള്ള ദൈവമാണെന്ന്, തൻ്റെ വാക്കു പാലിക്കുന്നവനാണ്, ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് ഏലിയ വിശ്വസിച്ചു. ആ വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞു. ആ വിശ്വാസം ഫലമണിയുകയും ചെയ്തു. ഏലിയ ബലിയർപ്പിച്ചു, ആ ബലി കർത്താവ് സ്വീകരിച്ചു. 18:36 വാക്യങ്ങൾ. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. അങ്ങ് ദൈവമാണെന്ന്, ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് വെളിപ്പെടുത്തണം. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയ പ്രാർത്ഥിക്കുന്ന ഒന്നിനു വേണ്ടി മാത്രമാണ്. വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അനീതിയിലും നാശത്തിലും ചരിക്കുന്ന, നാശത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്ന ആ ജനത്തെ വീണ്ടും തിരികെ കൊണ്ടുവരണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ദാസിഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ആദ്യത്തെ പ്രമാണത്തിലേക്ക്, ആ പ്രമാണം അനുസരിക്കുന്നതിലേക്ക് ജനത്തെ തിരികെ കൊണ്ടുവരണം. ആ ദൈവമല്ലാതെ മറ്റെന്തിനെങ്കിലും ദൈവമായി ആരാധിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് ഈ ജനം. വിഗ്രഹാരാധന അടിമത്തത്തിലേക്കാണ് നയിക്കുക, നാശത്തിലേക്കാണ് നയിക്കുക. ആ നാശത്തിന് വഴിയിൽ ഇവരെ തിരികെ കൊണ്ടുവരണം. അതാണ് ഏലിയാടെ ആഗ്രഹം. തനിക്ക് വേണ്ടിയൊന്നും ആവശ്യപ്പെടുന്നില്ല. പ്രവാചകന് സ്വന്തമായൊരു താല്പര്യമില്ല. ദൈവത്തിൻ്റെ വചനമാണോ അവൻ പ്രഘോഷിക്കുക, ജനത്തിൻ്റെ നന്മയാണോ അവൻ ലക്ഷ്യം വയ്ക്കുക. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് ജനങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുന്നവൻ. വിഗ്രഹാരാധനയിലേക്ക് ജനത്തെ നയിച്ചിരുന്ന വ്യാജപ്രവാചകന്മാരെ വധിക്കാനാണ് അടുത്തതായിട്ട് ഏലിയ ആവശ്യപ്പെടുക. നമുക്കിന്നത് സ്വീകാര്യമല്ലാതെ തോന്നും. തീർച്ചയായിട്ടും മറ്റ് മതവിശ്വാസികളെ എതിർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ബൈബിൾ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ ജനങ്ങളുടെ മനോഭാവം അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് ഓർക്കുക. ഞാൻ പലതവണ സൂചിപ്പിക്കുകയുണ്ടായി, ബൈബിൾ പഠിക്കുമ്പോൾ പഴയ നിയമമല്ല നമ്മൾ മാനദണ്ഡമായിട്ടെടുക്കുക. പഴയ നിയമത്തിൽ യേശുവിൽ പൂർത്തിയായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റേതെങ്കിലും വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരെ എതിർക്കുകയോ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ദൈവഹിതത്തിന് അനുയോജ്യമായെന്ന് ആരും കരുതരുത്. എൻ്റേതല്ലാത്തൊരു വിശ്വാസം വെച്ചു പുലർത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളെ ഉന്മൂലനം ചെയ്യാനല്ല ഞാൻ ശ്രമിക്കേണ്ടത്, ആ ഒരു വിശ്വാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്കെൻ്റെ വിശ്വാസ ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്കും അതുപോലെ ബോധ്യമുണ്ടാകാം. അവരെ ആദരിക്കുക. എൻ്റെ ബോധ്യമനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, എൻ്റെ ബോധ്യം മറ്റുള്ളവരോട് ഞാൻ പങ്കുവയ്ക്കുന്നു. പക്ഷെ ആരെയും നിർബന്ധിക്കാനോ അടിച്ചമർത്താനോ എൻ്റെ വിശ്വാസത്തിന് പേരിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കാനോ എനിക്ക് അവകാശമില്ല. അത് ഒരു മതത്തിനുമില്ല, ഒരു മതാധികാരികൾക്കുമില്ല. ഇവിടെ കടന്നുപോയ കാലത്തിൻ്റെ ഒരു ഓർമ്മ മാത്രമാണ് നിൽക്കുക. ദൈവം അഗ്നി അയച്ച് ബലി സ്വീകരിച്ചു. പക്ഷെ ഇതുകൊണ്ട് പരീക്ഷണം തീർന്നില്ല. പ്രശ്നം ഇതായിരുന്നു, ആരാണ് ദൈവം? ആരാണ് ഭൂമിയിൽ മഴ പെയ്യിക്കുക, ഫലപുഷ്ടിയുടെ ദൈവം ആരാണ്? ബാൽ ദൈവമല്ല എന്നും മഴ പെയ്യിക്കാൻ സാധിക്കുകയില്ല എന്നും വ്യക്തമായി തീർന്നു. പക്ഷേ യാഹ്വേക്ക് അത് സാധിക്കും. അതുകൊണ്ടാണ് ഏലിയ ആഹാബിനോട് പറയുന്നത്, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. തുടർന്ന് ഏലിയ പ്രാർത്ഥിക്കും, മഴയ്ക്കു വേണ്ടി കാത്തിരിക്കും. അവസാനം അതിശക്തമായ മഴ പെയ്യും. 45-ാമത്തെ വാക്യത്തിൽ, നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി, കറുത്തിരുണ്ടു കാറ്റു വീശി, വലിയ മഴ പെയ്തു. ആഹാബ് യസ്രയേലിലേക്ക് രഥം ഓടിച്ചുപോയി. ദൈവമാണ്, യാഹ്വയാണ് ദൈവം. ഈ പ്രകൃതിയുടെ നാഥനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. മഴയും വെയിലും കാറ്റും പ്രകാശവും വെളിച്ചവും എല്ലാം ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഏലിയാടെ ജീവിതം കൂടുതൽ ദുഃഖപൂരിതമാകാൻ പോവുകയാണ്. സത്യദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നു. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മിഥ്യയെ പിൻചെല്ലുന്നവർ സത്യദൈവാരാധകരെ പീഡിപ്പിക്കും. അന്നും ഇന്നും സംഭവിക്കുന്നതാണ്. ഏലിയ ചെയ്ത കാര്യങ്ങൾ 19-ാമത്തെ അധ്യായത്തിൽ, പ്രവാചകന്മാരെ വാളിനിരയാക്കി വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവർ ദൂതനയായ ഏലിയയോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരൊരുവൻ്റെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ജസബൽ പ്രതിജ്ഞയെടുത്തു, ഏലിയയെ വധിക്കും എന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞ കേട്ട് ഏലിയ ഭയന്നു. ജീവരക്ഷാർത്ഥം അവൻ പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷെബായിലെത്തി. അവിടെ വെച്ച് പൃഥ്വിനെ വിട്ടുപിരിഞ്ഞു. അവിടുന്ന് തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചാലും. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. തളർന്ന പ്രവാചകൻ, യാഹ്വേക്ക് വേണ്ടി ധീരമായി പടപൊരുതിയ ഒരു ജനത്തെ മുഴുവനും വെല്ലുവിളിച്ച, കർമ്മലമലയിലെ ദൈവമാണ് യാഹ്വയാണ് ദൈവമെന്ന് തെളിയിച്ച ധീരനായ പ്രവാചകൻ ഇപ്പോൾ പരാജിതനാവുകയാണ്. നിരാശനായി തളർന്ന പ്രവാചകൻ. പ്രവാചകൻ ദൈവമല്ല, പ്രവാചകൻ ഒരു മനുഷ്യനാണ്. മാനുഷികമായ ബലഹീനതകൾ അവനും ഉണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവം എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും പലപ്പോഴും പ്രവാചകനും ഭയപ്പെട്ടു പോകും. ഇനി മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. ജസബലിൽ നിന്ന് ഓടി ഒളിക്കുന്ന പ്രവാചകൻ. എല്ലാവരും തന്നെ തിരസ്കരിച്ചു, താൻ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള ചിന്ത. സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. ഏലിയായ പോലെ വലിയവരല്ലാത്ത ചെറിയ മനുഷ്യത്വം ഉണ്ടാകാം. അവൻ അവിടെ കിടന്നുറങ്ങി. ഇനി ഒരിക്കലും എൻ്റെ കണ്ണു തുറക്കാതിരുന്നെങ്കിൽ എന്നവൻ വിചാരിച്ചു. നിരാശയുടെ അടിത്തട്ടിലേക്ക്, നീർക്കായത്തിലേക്ക് താണുപോകുന്ന പ്രവാചകൻ. നമ്മൾ എത്രയോ പേർക്ക് ഇപ്രകാരമുള്ള അനുഭവം ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും കണ്ണു തുറക്കേണ്ടി വന്നിരുന്നില്ല എങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ. പരാജയപ്പെട്ട മനുഷ്യൻ, മറ്റുള്ളവരാലും വേട്ടയാടപ്പെടുന്നവൻ, ജീവിക്കാനൊരു മാർഗമില്ലാതെ പല പല സാഹചര്യങ്ങളാലും നിരാശയിൽപ്പെട്ടു പോകുന്നവൻ. കർത്താവെ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും എന്ന് പറയുന്ന അവസരം ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെ നിരാശനായി കഴിയുന്നവനെ, നിരാശയുടെ നീർക്കായത്തിലേക്ക് തള്ളിവിടുന്നവനല്ല ദൈവം. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. ദൈവമാണ് പറയുന്നത്. എഴുന്നേറ്റു ഭക്ഷിക്കുക, ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നമുക്ക് ഭക്ഷണമായി നൽകുക. വിശുദ്ധ കുർബാനയിലൂടെ യേശു തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകിയിട്ടുണ്ട്. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ദുഷ്കരമാണ്. ഇടുങ്ങിയ വാതിലൂടെ നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടാവും. ക്ലേശങ്ങളുണ്ടാവും, പീഡനങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുമ്പോൾ പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രവാചകന്മാരെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ. അവിടെയെല്ലാം ശക്തി നൽകുന്നത്, അവിടെയെല്ലാം ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ധൈര്യം പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, യേശുവാണ്. എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റു ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറെബിലെത്തി. ഹോറെബിലെത്തിയ ഏലിയ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അന്ന് കർത്താവ് ഏലിയായോട് ചോദിച്ചു, ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വാക്കിൽ എവിടെ ഊന്നൽ കൊടുക്കുന്നു അതനുസരിച്ച് അർത്ഥവ്യത്യാസം ഉണ്ടാകും. ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? നീ ഇവിടെ എന്തു ചെയ്യുന്നു? എന്തിനാണ് നീ ഇവിടെ ഈ മലയിൽ ഒളിച്ചിരിക്കുക, മലയുടെ ഗുഹയിൽ? അഥവാ നീ എന്താണ് ഇവിടെ ചെയ്യുക? ജനമധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കേണ്ട പ്രവാചകൻ ഇന്ന് ഭയന്ന് മലമുകളിലെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുക. ആ ഏലിയയോടാണ് കർത്താവ് ചോദിച്ചത്, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സത്യമാണ് ഏലിയ പറഞ്ഞത്, തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പക്ഷേ ആരും കാണാതെ മലമുകളിലെ ഗുഹയിലിരുന്ന് ജ്വലിച്ചിട്ടെന്തു കാര്യം? അവൻ പ്രവർത്തിക്കേണ്ടത് താഴെയാണ്. താഴെ പ്രവർത്തിച്ചു, അതിൻ്റെ ഫലം അവനുണ്ടായി. ഒറ്റപ്പെട്ടു, ഭീഷണിയുണ്ടായി, കൊല്ലും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഏലിയ ഭയന്നു, ഒളിച്ചോടി. തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്നവൻ മലമുകളിലെ ഗുഹയിൽ ഒളിച്ചിരുന്നാൽ പോരാ, അത് കർത്താവ് പറഞ്ഞു കൊടുക്കും. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. ഏലിയ തുടർന്ന് പറയുകയാണ്, 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. ഏലിയ തൻ്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി കൊടുത്തു. എൻ്റെ ജീവനെ അവർ വേട്ടയാടുന്നു. അപ്പോൾ കർത്താവ് അതിന് കൊടുക്കുന്ന ഉത്തരം ഇതാണ്, നീ ചെന്നു മലയിൽ കർത്താവിന് സന്നിധിയിൽ നിൽക്കുക. സന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. മലയിൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിൽക്കണം. അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കണം. ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിക്കണം. അവിടുന്ന് ശക്തി ആർജിക്കണം. പക്ഷേ എപ്രകാരമാണത് കിട്ടുക? കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. വലിയ പ്രതിഭാസങ്ങൾ, പ്രപഞ്ചത്തെ നടുക്കുന്ന, പിടിച്ചു കുലുക്കുന്ന, ഇടിച്ചു തകർക്കുന്ന വലിയ പ്രതിഭാസങ്ങൾ, കൊടുങ്കാറ്റും ഭൂമികുലുക്കവും അഗ്നിപ്രവാഹവും, ഇതിലൊന്നുമല്ല കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവം ഒച്ചപ്പാടിലും ബഹളത്തിലുമല്ല പ്രത്യക്ഷപ്പെടുക, ശാന്തതയിൽ. അവസാനം ഒരു മൃദുസ്വരം. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു. നിശബ്ദമായ ശബ്ദം, ഏകാന്തതയിൽ, നിശബ്ദതയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവിക സാന്നിധ്യം. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ ഏലിയയ്ക്ക് സാധിച്ചു. അവൻ മുഖം മറച്ച് ദൈവസന്നിധിയിൽ ചെന്ന് നിന്നു. വീണ്ടും കർത്താവ് ചോദ്യങ്ങൾ ആവർത്തിക്കും. നീ എന്താണ് ഇവിടെ ചെയ്യുക? ഏലിയയുടെ മറുപടിയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇസ്രായേൽ ജനം അങ്ങയെ തിരസ്കരിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു, അങ്ങയെ ഉപേക്ഷിച്ചു, ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു, എന്നെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിൽ ദുഃഖമുണ്ട്, നിരാശയുണ്ട്, ഞാൻ മാത്രം വിശുദ്ധനെന്നുള്ള ഒരു ചെറിയ ധ്വനിയുമുണ്ട്. അപ്പോഴേ കർത്താവ് പറയും, നീ മാത്രമാണെന്ന് കരുതരുത്. ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ നിന്നെ സംബന്ധിച്ച് ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട്. അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുക. ഏലിയായോട് കർത്താവ് പറഞ്ഞു. 19:15 വാക്യങ്ങൾ. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേൽ മെഹോലായിലെ ഷാഫാത്തിന്റെ മകൻ ഏലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഏലിയായുടെ ദൗത്യം തുടരുകയാണ്. ഭയന്ന് മലമുകളിൽ ഒളിച്ചിരിക്കാനല്ല പ്രവാചകൻ വിളിക്കപ്പെട്ടത്. തൻ്റെ ജീവൻ വേട്ടയാടുന്നവരടുക്കിലേക്ക് തന്നെ ദൈവം അവനെ പറഞ്ഞയക്കുകയാണ്. പ്രവാചകൻ ഭീരുവാകാൻ പാടില്ല. ദൈവവചനം സ്വീകരിച്ചവൻ അത് ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ജനമധ്യത്തിലാണ് അവൻ്റെ സ്ഥാനം. ജനമധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം. ആ വചനം ജനജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. വിഗ്രഹാരാധനയിൽ നിന്ന്, വ്യാജ ദൈവങ്ങളിൽ നിന്ന് മനുഷ്യനെ യഥാർത്ഥ ദൈവത്തിലേക്ക് നയിക്കണം. യഥാർത്ഥ ദൈവം ജീവൻ്റെ ദാതാവാണ്. അവൻ നിലവിളി കേൾക്കുന്നവനാണ്. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ്. ആ ദൈവത്തിൻ്റെ വക്താവായി പ്രവാചകൻ നിൽക്കണം. ആ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികളെ എതിരിടാൻ പ്രവാചകൻ സാധിക്കണം. ആ ഒറ്റയ്ക്കല്ല, പ്രവാചകൻ മറ്റുള്ളവരെ കൂടി ആ കൂട്ടത്തിൽ പങ്കുചേർക്കുന്നു. സമൂഹത്തിൽ നീതിനിഷ്ഠമായ ഭരണത്തിന് വേണ്ടി നിലകൊള്ളാൻ, ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകാൻ പ്രവാചകനോട് വിളിക്കപ്പെടുകയാണ്. ഇസ്രായേലിലും അയൽ രാജ്യങ്ങളിലും ഭരണകൂടത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാനാണ് ദൈവം ആവശ്യപ്പെടുക. അധർമ്മത്തിലും അനീതിയിലും അടിയുറച്ച ഭരണ സിംഹാസനങ്ങളെ തകിടം മറിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവ് എല്ലാവർക്കും നീതി നൽകുന്നവനാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുക ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തല പോലെ മൂർച്ചയുള്ളതാണ്. അത് പാറയെ തകർക്കുന്ന കൂടം പോലെ ശക്തമാണ്. അഗ്നി പോലെ ദഹിപ്പിക്കുന്നതാണ്. ആ വചനം സ്വീകരിച്ച വ്യക്തികൾ അത് പങ്കുവയ്ക്കണം. ആ വചനം സ്വീകരിക്കുന്ന വ്യക്തികളിൽ മാറ്റമുണ്ടാവണം. സമൂഹത്തിൽ സമൂലമായ പരിവർത്തനം, നീതിക്കു വേണ്ടി, സത്യത്തിനു വേണ്ടി നിലനിൽക്കാൻ മനുഷ്യൻ സന്നദ്ധനാവണം. ഈ പ്രയാണത്തിൽ, ഈ പ്രക്രിയയിൽ ഒരുപക്ഷേ പ്രവാചകന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാനായി പിൻഗാമികളുണ്ടാവും. അതാണ് എലീഷായെ നിന്റെ പിൻഗാമിയായി സ്വീകരിക്കാൻ, പിൻഗാമയെ അഭിഷേകം ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുന്നത്. ഏലിയ ദൗത്യം സ്വീകരിച്ചു. ഏലിയായുടെ പരാതികൾ മറന്നു. ഇനി ഏലിയായ്ക്ക് ഭയമില്ല. ജസബൽ തന്നെ കൊന്നേക്കുമോ എന്നുള്ള ഭയമകന്നു. കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം വന്നപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ഏലിയ ശക്തനായി. ഏലിയ മടങ്ങി വന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏലിയ വിശ്വസ്തയോടെ നിറവേറ്റാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. 19:19-21 വാക്യങ്ങൾ എലീഷായെ വിളിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയയുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു. മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പോയിക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായി അനുഗമിച്ച് അവൻ്റെ ശിഷ്യനായിത്തീരുകയും ചെയ്തു. ഇതാണ് ദൗത്യത്തിൻ്റെ ഒരു ഭാഗം. ഏലിയ തൻ്റെ ശിഷ്യനായി എലീഷയെ വിളിച്ചു. ഈ എലീഷയ്ക്ക് ലഭിക്കുന്ന വിളിയും മറുപടിയും പ്രത്യേകം ശ്രദ്ധേയമാണ്. സമീപത്തുകൂടെ പോകുമ്പോൾ മേലം കീട്ടത് പ്രവാചക ദൗത്യത്തിലേക്കുള്ള വിളിയുടെ അടയാളമാണ്. അന്നത്തെ കാലത്ത് പ്രവാചകന്മാർക്ക് പ്രത്യേകമായൊരു മേലങ്കി ഉണ്ടായിരുന്നു. അത്ര പ്രവാചകന്റെ കുപ്പായം എന്ന് പറയും, പ്രവാചകന്റെ മേലങ്കി. ഏലിയ രോമം കൊണ്ടുള്ള കുപ്പായവും തോൽ കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ചിരുന്നു. ഈ കുപ്പായത്തെക്കുറിച്ച് പിന്നീടും പരാമർശം ഉണ്ടാകും. തനിക്ക് വിളി ലഭിച്ചുവെന്ന് മനസ്സിലാക്കി എലീഷ ഉടനെ പുറപ്പെടുകയല്ല ചെയ്യുക. മാതാപിതാക്കന്മാരെ വന്ദിച്ചതിന് ശേഷം, തന്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റതിന് ശേഷം മടങ്ങി വരാം എന്നാണ് പറയുന്നത്. ഇത് പുതിയ നിയമത്തിലേക്കും എടുത്തിട്ടുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. പിതാക്കന്മാരെ അടക്കിയിട്ട് വരിക. ഇനി കലപ്പിയിൽ കൈവച്ചിട്ട് വിന്തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് അർഹനല്ല എന്ന് യേശു പറയും. എലീഷ ചെയ്തതാണ്. ഒരു വിന്തിരിഞ്ഞു നോട്ടമുണ്ടായി, പക്ഷെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ കലപ്പ കത്തിച്ചു, കാളയെ കൊന്നു വേവിച്ചു. ഇതുവരെയുള്ള ജീവിതവുമായി വിട പറയുകയാണ്. ദൈവത്തിന്റെ വിളി ലഭിച്ച് പുതിയ മനുഷ്യനായി തീർന്ന എലീഷ ഇനി ഏലിയായുടെ ശിഷ്യനായിത്തീരുകയാണ്. ഏലിയായുടെ ദൗത്യം തുടർന്നിറവേറ്റുക എന്നുള്ളത് എലീഷയുടെ ദൗത്യമായിരിക്കും. കാരണം ഏലിയ താമസിയാതെ എടുക്കപ്പെടും, സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷനാകും. അതിനെക്കുറിച്ച് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ടു മലയിലെ സംഭവങ്ങൾ. കർമ്മലമലയിൽ വെച്ച് ദൈവം മാത്രമാണ്, യാഹ്വേ മാത്രമാണ് ദൈവമെന്ന് ഏലിയ പ്രഘോഷിച്ചു, തെളിയിച്ചു. ദൈവം അഗ്നി അയച്ച് ഏലിയായുടെ ബലി സ്വീകരിച്ചു. മഴ അയച്ച് അവൻ്റെ പ്രാർത്ഥനയും കൈക്കൊണ്ടു. ഹോറബിലെ മലയിൽ വെച്ച് ദൈവം ഏലിയായെ ശക്തിപ്പെടുത്തി. അവനൊരുക്കമായി മരുഭൂമിയിൽ വെച്ച് അവൻ അപ്പം കൊടുത്ത് തൃപ്തനാക്കി. ഹോറബിലെ മലയിൽ ഭയന്ന് ഒളിച്ചിരുന്ന ഏലിയായെ പിടിച്ചു പുറത്തിറക്കി ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടവനെ നിറച്ച് ശക്തിപ്പെടുത്തി സമൂഹ മധ്യത്തിലേക്ക് വീണ്ടും അയച്ചു. മലമുകളിൽ നിന്ന് താഴ്വരയിലേക്ക് ദൈവിക സാന്നിധ്യത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് ഏലിയ മലമുകളിലേക്ക് പോയത്. ആ സാന്നിധ്യത്തിൽ ശക്തി ആർജിച്ചുകൊണ്ട് അവൻ താഴേക്ക് വരികയാണ്. ജനങ്ങൾ വിയർക്കുന്ന, വിശക്കുന്ന, വേദനിക്കുന്ന, പടപൊരുതുന്ന അനുദിന ജീവിതത്തിൻ്റെ താഴ്വരകളിലേക്ക് പ്രവാചകൻ കടന്നു വന്നു. തൻ്റെ ദൗത്യം ഏറ്റെടുക്കാനായി എലീഷയെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഏലിയായെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. അത് നമ്മൾ നാളെ പഠന വിഷയമാക്കുന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നത് അങ്ങ് മാത്രമാണ്. ഞങ്ങളുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനോ ഞങ്ങളെ സഹായിക്കാനോ സാധിക്കുകയില്ല എന്ന് ഏലിയായുടെ അനുഭവത്തിലൂടെ, കർമ്മലമലയിലെ ബലിയർപ്പണത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഒച്ചപ്പാടിലും ബഹളത്തിലുമല്ല അവിടുത്തെ സാന്നിധ്യമെന്ന്, ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന വലിയ പ്രസ്ഥാനങ്ങളിലൂടെയല്ല അവിടുന്ന് പ്രവർത്തിക്കുന്നതെന്ന്, കൊടുങ്കാറ്റിലും അഗ്നിയിലും ഭൂമികുലുക്കത്തിലും അവിടുത്തെ സാന്നിധ്യം പ്രകടമാകാതെ നിശബ്ദമായ മന്ദമാരുതനിലൂടെ അങ്ങ് പ്രകടമാക്കിയതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, നിശബ്ദതയിൽ ശബ്ദിക്കുന്ന അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാതുകൾ തുറക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണും കാതും തുറന്നു തരണമേ. കരളുകൾ ഉറപ്പു നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ.